ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും, കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടറി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
വിജയ്ക്കൊപ്പം TVKയിൽ നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5th ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
മന്നാർ ഉൾക്കടലിനും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ May 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 Section 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന Under-15/Under-17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന Under-15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75th വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSF നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ BSF വേടിയേർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ C. ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.